പ്രിയപ്പെട്ടവരെ, നമ്മുടെ മധ്യത്തില് കർത്താവിന്റെ മേശയുണ്ടല്ലോ. നമുക്ക് ഒരു വാക്യം അതിനോടുള്ള ബന്ധത്തില് നോക്കാം. ഒന്ന് കൊരിന്ത്യർ അതിന്റെ 10-ാം അധ്യായത്തില് നാം ഈ നുറുക്കുന്ന അപ്പത്തെക്കുറിച്ച് ഒരു പ്രത്യേക പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗവും 17-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗവും. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലേ? അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകും. നാം ആ വായിച്ച ആ വാക്യങ്ങളിൽ അപ്പം എന്നുള്ളതും ശരീരമെന്നുള്ളതും ആവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മൾ ഈ കർത്തൃമേശയിലെ പങ്കാളികളാകുമ്പോൾ അത് പ്രാഥമികമായിട്ടും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ആ രക്ഷണി പ്രവൃത്തിയെ നമ്മൾ ഓർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ ഒരു ശരീരമായിട്ട് കർത്താവ് വിളിച്ചു, വേർതിരിച്ചു, ഒന്നിച്ചാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ അനുസ്മരിക്കുകയും ആ കാര്യത്തെ നമ്മുടെ ജീവിതത്തിലെ ഗൗരവത്തോടെ എടുക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ്, അങ്ങനെ ഒരു കാര്യം കൂടിയാണ് ഈ കർത്തൃമേശയിൽ അന്തർഭവിച്ചിട്ടുള്ളത്. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിന്റെ ശരീരം. കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നത് സഭയാകുന്ന ശരീരം. കർത്താവായ യേശുക്രിസ്തു ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഭൂമിയിലില്ല. കർത്താവിന്റെ ശരീരം സഭ ഇന്ന്, അതാണ് ഭൂമിയില് ആളുകൾക്ക് കാണാവുന്ന ദൃശ്യമായിട്ട് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ സഭയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ ആവർത്തിച്ച് പറയുന്നത്. അതിന്റെ 16-ാം ഒടുവിൽ പറയുന്നു, നാം നുറുക്കുന്ന ഈ അപ്പം. അപ്പം എന്ന് പറയുമ്പോൾ കേവലം അപ്പം മാത്രമല്ല അപ്പവും വീഞ്ഞും. ബൈബിളിലെ പലപ്പോഴും അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലോ. പുരുഷന്മാർ എല്ലായിടവും കോപവും വാഗ്വാദവും വിട്ട് ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയുമ്പോൾ അത് കേവലം പുരുഷന്മാർ മാത്രമല്ല, സഹോദരിമാരും അതിന്റെ അന്തർഭവിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, നിങ്ങളെ വിളിച്ച വിളി എന്ന് പറയുമ്പോൾ അത് കേവലം സഹോദരന്മാർക്ക് മാത്രമുള്ളതല്ല, സഹോദരിമാരും അതിന്റെ അകത്ത് അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ അപ്പം എന്ന് പറയുമ്പോൾ കേവലം അപ്പം മാത്രമല്ല, അപ്പവും വീഞ്ഞും ഉൾപ്പെടുന്ന ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ ആദിമ പിതാക്കന്മാർ കൂടി വന്നപ്പോൾ അവരെ ആ നിലയിൽ അനുഷ്ഠിച്ച ഈ കർത്തൃമേശയെ മുഴുവനും കൂടെ ഉൾക്കൊണ്ടാണ് അവിടെ പറയുന്നത്. അപ്പം ഇത് ഒന്നാകുകൊണ്ട് പലരായി നാം ഒരു ശരീരമായി തീരുന്നു. അവിടെ നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികളും ആകുന്നുവല്ലോ. അവിടെ ഊന്നൽ എന്ന് പറയുന്നത് അപ്പം ഒന്നാണ്, ശരീരത്തിന്റെ കൂട്ടായ്മ, ഒരു ശരീരം. നമ്മൾ കേവലം ദൈവസഭയെ സംബന്ധിച്ച കർത്താവിന്റെ ഹൃദയത്തില് തിരുഹൃദയത്തില് മറഞ്ഞു കിടന്നിരുന്ന ഒരു മർമ്മം എന്ന് പറയുന്നത് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയാണ്, ഒരു ഫെലോഷിപ്പാണ്. ആ കൂട്ടായ്മ കർത്താവാകുന്ന ശിരസുമായിട്ട് ബന്ധപ്പെട്ട് അന്യോന്യം വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ചുറ്റുപാടും പലയിടത്തും പലതരത്തിലുള്ള കൂട്ടായ്മകളുണ്ട്. കൂട്ടായ്മ എന്ന് വെച്ചാൽ ഒന്നിച്ചു കൂടുന്ന കൂട്ടങ്ങളുണ്ട്, ക്ലബുകളുണ്ട്, ലയൺസ് ക്ലബ്, റോട്ടറി ക്ലബ്, വൈസ്മെൻസ് ക്ലബ്. അവിടെയും കൂട്ടായ്മയാണ് ഉള്ളത്, ഒന്നിച്ചു കൂടുന്നു, പല കാര്യങ്ങൾ അവരെ ഒന്നിച്ച് ആസൂത്രണം ചെയ്യുന്നു, ഒന്നിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള ക്ലബുകളിൽ നിന്ന് ദൈവസഭയെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ്? ആ ഒരു കാര്യമാണ് നമ്മള് ഈ കർത്തൃമേശ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വരേണ്ടത്. എന്താ സാധാരണ കൂട്ടായ്മകളും സാധാരണ ക്ലബുകളും ദൈവസഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സഭ അത് ഒന്നാണ്, ഒരു ശരീരമാണ് എന്നെല്ലാം പറയുമ്പോൾ പ്രിയപ്പെട്ടവര് നമുക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവണം. സഭ ആകുന്ന ആലയത്തെ പണിയുക എന്നുള്ള ഒരു ദൗത്യമാണ് കർത്താവിന്റെ ചെയ്യുന്നത്. ആ കർത്താവിന്റെ കൂട്ടുപണിക്കാരായിട്ട് നമ്മൾ ഇരിക്കാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം, അതിന്റെ യെശയ്യാവിലെ അവസാനത്തെ അധ്യായമാണ്. ആ അധ്യായത്തില് സഭയുടെ പണിയെക്കുറിച്ചും ആലയത്തിന്റെ പണിയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. എങ്ങനെയാണ് ഒരു യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആലയം, ഒരു സഭ പണിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഭാഗത്ത് അതിനെന്താ നൽകേണ്ടത് എന്നുള്ള കാര്യം അവിടെ 66 ഒന്നും രണ്ടും വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. കർത്താവ് പറയുന്നു 66:1, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും ആകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം, നിങ്ങൾ എനിക്ക് പണിയുന്ന സഭ അത് ഏത് വിധത്തിലുള്ളതാണ്, എന്റെ വിശ്രാമസ്ഥലവും ഏത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ 2 പറയുന്നു, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. സഭ എന്ന് പറയുന്നത് അത് കേവലം അത് കുറച്ചാളുകൾ ചേർന്ന് അവരുടെ നല്ല ആശയങ്ങൾ കൊണ്ട് പണിയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സഭ എന്ന് പറയുന്നത് കുറച്ച് പണം കൊണ്ട് പണിയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സഭ എന്ന് പറയുന്നത് കുറച്ച് നല്ല കഴിവുകൾ, നല്ല പാടാൻ കഴിവുള്ള ആളുകൾ, പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകൾ, അവർക്ക് ഒന്നിച്ചു ചേർന്ന് പണിയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മറിച്ച് ഇവിടെ സഭ പണിയുന്നതിനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവൻ. ഇത് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് വ്യത്യാസമാണ്. ഇവിടെ ഈ പറഞ്ഞ ആളിന്റെ യോഗ്യത നോക്കിയേ, ഒന്ന് അരിഷ്ടനാണ്, ഹമ്പിളാണ്, മനസ്സ് തകർന്നവനാണ്, ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ഒരു വിറയിലുള്ളവനാണ്. ഇതൊക്കെ ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ ലോകപ്രകാരം നോക്കിയ ഒരാളെ കുറിച്ച് പറയുക, ഒരാളെ ഒരു ജോലിക്കെടുക്കുന്നു, അയാളെങ്ങനുണ്ട്, അയ്യോ അവൻ മനസ്സ് തകർന്നവരാ, മനസ്സ് തകർന്നവർ എങ്ങനുണ്ട്, അവന് ആള് വളരെ സിമ്പിളാ, ഹമ്പിളാ, അപ്പോഴും നമുക്കൊരു താല്പര്യമില്ല. അവന് എന്തെങ്കിലും ഗൗരവമായ കാര്യങ്ങൾ കേട്ടാൽ അതിന്റെ മുമ്പാകെ വിറയ്ക്കുന്നവനാ. അങ്ങനെ ഒരാളെ നിങ്ങൾ ആരെങ്കിലും ജോലിക്കെടുക്കുമോ? അങ്ങനല്ല, ഇന്നത്തെ ലോകത്ത് എന്താ, എന്ത് കേട്ടാലും വിറയ്ക്കാത്തവൻ, എന്ത് കേട്ടാലും ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നവൻ, എന്ത് സംഭവത്തിന്റെ മുമ്പാകെയും മനസ്സിന് ഒരു ഒരുക്കവും ഇല്ലാത്തവൻ, ഇങ്ങനൊക്കെയുള്ള ആളുകളെയാണ് ഇന്ന് ലോകത്തിന് വേണ്ടത്. പ്രത്യേകിച്ച് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടത് അതാണ്. ഒന്നിച്ചൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ആവശ്യമുള്ളത് അങ്ങനെയുള്ള ഉള്ളിൽ നല്ല ഉറപ്പും കരവും ശക്തിയും കഴിവും ബലവും ഉള്ള ആളുകളെയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ദൈവസഭ എനിക്ക് പണിയുന്ന ആലയം, എനിക്ക് നിങ്ങളൊരു വിശ്രാമസ്ഥലം ഉണ്ടാക്കുമ്പോൾ അതിനാരെയാണ് ഞാൻ അന്വേഷിക്കുന്നത്? ഞാൻ അന്വേഷിക്കുന്നത് ആരെയാണ്? നോക്കുക, അരിഷ്ടൻ, മനസ്സ് തകർന്നവൻ, വിറയ്ക്കുന്നവൻ. ഈ നിലയില് ഇത് നമ്മൾ സ്വാഭാവിക ലോകത്ത് കാണുന്നതിൽ നിന്ന് വ്യത്യാസമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും സഭ പണിയുന്നത് ലോകത്തിന്റെ മൂല്യങ്ങൾ വെച്ചിട്ടാണ്. ലോകത്തിന് എന്തുണ്ട്? ലോകത്തിന് അതിൻ്റെതായ ഒത്തിരി മൂല്യങ്ങളുണ്ട്. അത് വിലപ്പെട്ടത് മഹത്ത് എന്നെണ്ണുന്ന ചില കാര്യങ്ങളുണ്ട്. നല്ല സംസ്കാരമുള്ള ആളുകൾ, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ, നല്ല പണം, മറ്റ് കഴിവുകൾ, സംഗീതോപകരണങ്ങൾ വായിക്കാൻ അറിയാവുന്നവർ, ഇങ്ങനെ കഴിവ് നേട്ടം, ഇതിനെ ഊന്നിയാണ് പലരും ചുറ്റുപാടുമുള്ള ലോകത്തിന്റെ ആ മൂല്യങ്ങൾ എടുത്താണ് പലരും ഇന്നും സഭ പണിയാൻ നോക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു സഭ പണിയാൻ അതല്ല ദൈവം പ്രാഥമികമായിട്ട് നോക്കുന്നത് എന്നുള്ളത് ഇന്ന് നമുക്കൊരു വെളിപ്പാടായിട്ട് ലഭിച്ചിരുന്നെങ്കിൽ. ഇവിടെ ദൈവം നോക്കുന്നത് ആരെയാണ്? അരിഷ്ടനെയും മനസ്സ് തകർന്നവനെയും ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ഒരു വിറയിലുള്ളവനെയുമാണ് ദൈവം നോക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടാണ് ഒരു സഭ പണിയപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടാണ് സഭ പണിയപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആ നിലയിലുണ്ടെങ്കിൽ, നിങ്ങൾ പലപ്പോഴും വിചാരിച്ചു, ഓ എന്നെ കൊണ്ടൊന്നും കഴിയേല, ഞാനൊരു ഒരു അരിഷ്ടനാണ്, എന്നെ കൊണ്ട് കഴിയുകയില്ല, പലപ്പോഴും ഗൗരവമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ എന്റെ പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളവനാണ്, എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു തങ്ങളെക്കുറിച്ച് തന്നെ ഒരു എളിയ മനോഭാവമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുത്തിനെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനു പകരം എന്നെ കൊണ്ട് ഇത് കഴിയും, എനിക്ക് പാടാൻ കഴിയുമുണ്ട്, എനിക്ക് പ്രസംഗിക്കാനും ഈ ബൈബിളിലെ വാക്യങ്ങളും ഒക്കെ അറിയാം, എനിക്ക് ഒരു സംഘടനാശേഷിയുണ്ട്, എന്നെ കൊണ്ട് കഴിയും കഴിയും എന്ന് പറയുന്ന ഒരാളെ ദൈവം മാറ്റി നിർത്തിക്കളയും. ഇതൊരു മിസ്റ്ററിയല്ലേ? ഇതൊരു മർമ്മമല്ലേ? ഇതൊരു രഹസ്യമല്ലേ? അതുകൊണ്ടാണ് ദൈവസഭയെന്ന് പറയുന്നത് ഒരു മർമ്മമാണെന്ന് പറയുന്നത്. ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്നിരുന്ന ഒരു മർമ്മമാണ്, ഒരു നിഗൂഢതയാണ്. നിഗൂഢത എന്തുകൊണ്ടാണ് നിഗൂഢതയാകുന്നത്? മനുഷ്യന് ഇത് മനസ്സിലാവുകയില്ല. ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കഴിവുള്ള ആളുകളെ വേണമെന്ന് പറയുമ്പോൾ അവിടെ ഇതാ മനസ്സ് തകർന്നവനെയും വിറയ്ക്കുന്നവനെയും വേണമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുകയില്ല, ലോകത്തിന് മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് ദൈവസഭ ഒരു നിഗൂഢതയാകുന്നു. ആട്ടെ, നമ്മൾ നോക്കുമ്പോ എന്തിന്റെ പേരിലാണ് പലപ്പോഴും നമുക്കൊരു വിറയൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മനസ്സ് തകരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ കൊണ്ടുവച്ച് തന്നെ നമുക്കൊരു ബോധ്യം ലഭിക്കുന്നത് ഏതിന്റെ മുമ്പിലാണ്? നമ്മളെക്കാൾ വലിയൊരു അസ്തിത്വത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വിറയലോടെ നടുങ്ങലോടെ നിന്നു പോകും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷത, അതിന്റെ മുമ്പിലാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ വിറച്ചു പോകുന്നത്, നമ്മൾ നടുങ്ങി പോകുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് വിലപിച്ചു പോകുന്നത്, നമ്മൾ തന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മുഖത്തെ പൊടിയിൽ താഴ്ത്തുന്നത് നമ്മളെക്കാൾ വലിയ ആ ഒരു അസ്തിത്വത്തിന്റെ മുമ്പിലാണ്, നമ്മളെക്കാൾ വലിയൊരു എക്സിസ്റ്റൻസിന്റെ മുമ്പിലാണ്. നമ്മളെന്താ, നമ്മള് 70 ഏറെ ആയാൽ 80 ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം, ഇന്ന് കണ്ട് നാളെ വാടുന്ന പുല്ലുപോലെയോ പൂവ് പോലെയോ ആയിരിക്കുന്ന ആളുകൾ. നമ്മള് ഓ സർവശക്തനും, നമ്മൾ പാട്ട് പാടിയപ്പോൾ സഹോദരൻ പറഞ്ഞ പോലെ ആദിയിൽ തന്നെ അന്ത്യമുള്ളവരും അന്ത്യത്തിൽ തന്നെ ആദ്യമുള്ളവരും. എന്ന് വെച്ചാൽ ആദ്യന്തമില്ലാത്തവനായ കാലദേശഭേദങ്ങളുടെ പരിമിതിക്കുള്ളിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയാത്ത സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവേശ്വരൻ, അങ്ങനെയുള്ള ഒരു വലിയ ഒരു അസ്തിത്വത്തെ കുറിച്ചൊരു ബോധ്യം നമുക്ക് ലഭിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ നടുങ്ങുകയും വിറയ്ക്കുകയും നമ്മുടെ തന്നെ കുറവുകളുടെ മുമ്പാകെ നമ്മൾ വിരമിക്കുകയും ചെയ്യുന്നത്. അത് എവിടെയാ ഉണ്ടാകേണ്ടത്? ദൈവത്തിന്റെ ആലയത്തിലാണ്, ദൈവസഭയിലാണ് ഉണ്ടാകേണ്ടത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പഴയ നിയമത്തിൽ ഇസ്രായേലെ കൂടി വരുമ്പോ, അല്ലെ ശലോമോൻ അവിടെ യാഗം അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ തേജസ് കൊണ്ട്, ദൈവത്തിന്റെ തേജസ് കൊണ്ട് ആ ആലയം നിറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി എന്നൊക്കെ നമ്മൾ ഇസ്രായേലിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ തേജസ് അതെന്തിനെയാ കാണിക്കുന്നത്? ദൈവത്തെ തന്നെയാ കാണിക്കുന്നത്. ദൈവമുണ്ട്, ദൈവത്തിന്റെ പ്രസൻസിനെയാണ് ദൈവത്തിന്റെ ആ തേജസ് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും ദൈവസഭയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു തേജസ്, ദൈവത്തിന്റെ ഒരു പ്രസൻസ്, ദൈവത്തിന്റെ ആ സാന്നിധ്യബോധം, അത് നമ്മളെ എന്താക്കണം? നമ്മളെ കൂടുതൽ കൂടുതൽ ഞാൻ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാം. പലപ്പോഴും നമ്മൾ ഒക്കെയും പറയാറുണ്ടല്ലോ, ദൈവമേ നിന്റെ തേജസ് എനിക്ക് കൂടുതൽ കാണണം, നിന്നെ കൂടുതൽ അറിയണം. നമ്മൾ ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ട് വന്ന മോശ ഒരിക്കൽ അങ്ങനെ പറഞ്ഞു. മോശ പറഞ്ഞു, എന്ത് പറഞ്ഞു? ദൈവമേ നിന്റെ തേജസ് എനിക്ക് കൂടുതൽ കാണണം. പുറപ്പാട് പുസ്തകം അതിന്റെ 33-ാമത്തെ വാക്യത്തിലാണ്, 33-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ആ പ്രയോഗം, ആ കാര്യങ്ങളെ കാണുന്നത്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തില് മോശ ദൈവത്തോട് ആവശ്യപ്പെടുന്നു. അതിന്റെ പകുതിക്ക് ശേഷം നമ്മൾ കാണുന്നു, എനിക്ക് ദൈവമേ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം, നീ നിനക്ക് ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അത് 13-ാമത്തെ വാക്യമാണ്, 33-ാമത്തെ വാക്യമാണ്. എന്നാൽ അതിന്റെ താഴോട്ട് ചെല്ലുമ്പോ 18-ാമത്തെ വാക്യത്തിൽ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. നോക്കുക, മോശയുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ്, മറ്റാരെക്കാളും ദൈവത്തോട് അടുത്തു നിന്നവനാണ്. 600,000 വരുന്ന ആ ഇസ്രായേലിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന മോശ അവരാരെക്കാളും ഏറെ ദൈവത്തിന്റെ തേജസ് കണ്ടവനാണ്. പക്ഷെ എന്നിട്ടും മോശ പറയുന്നു, ദൈവമേ ഞാൻ നിന്റെ തേജസ് വേണ്ടതുപോലെ കണ്ടിട്ടില്ല. നിന്റെ തേജസ്, നിന്റെ സാന്നിധ്യം, അതിനെക്കുറിച്ചൊരു അവയർനെസ്, അതിനെക്കുറിച്ചൊരു ബോധ്യം എനിക്ക് തരണം എന്നാണ് മോശ ഇവിടെ പറയുന്നത്, 33-ാം പുറപ്പാട് 33:18. പക്ഷേ അതിന് മറുപടിയായിട്ട് ദൈവം പറയുന്ന ഒരു വാക്യം, ആ വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് എനിക്ക് ആഗ്രഹം. 20-ാമത്തെ വാക്യം, നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയുകയില്ല. ദൈവം പറയുക, മോശേ നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നും അവൻ കൽപ്പിച്ചു. നമുക്ക് ആ ഭാഗം അറിയാം. എന്നിട്ട് മോശയുടെ നിർബന്ധം കൊണ്ട് മോശയെ ഒരു പാറയുടെ പിളർപ്പിലാക്കി തേജസ് കടന്നു പോകുമ്പോൾ കൈകൊണ്ട് അവനെ മറച്ച് ദൈവത്തിന്റെ പിൻഭാഗം മാത്രം കണ്ടു. ഈ ഭാഗം നമുക്കറിയാം. ഞാൻ പറയാൻ വന്നത് അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ കണ്ടതിനു ശേഷം ഒരുത്തനും ജീവനോടെ ഇരിക്കുകയില്ല എന്നവൻ കൽപ്പിച്ചു. അത് കേവലം മോശയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രമാണമാണ്. സഹോദര സഹോദരി, ഞാനും നീയും ദൈവത്തിന്റെ തേജസ് കണ്ടാൽ പിന്നെ നമ്മൾ ജീവനോടെ ഇരിക്കുകയില്ല. ജീവനോടെ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണൻ ഉടനെ പോകും എന്നുള്ള ഒരു അർത്ഥത്തിലല്ല, മറിച്ച് എന്താ, നമ്മളെ നമ്മളാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? നമ്മളെ നമ്മളാക്കുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ സ്വയം, നമ്മളെ കുറിച്ച് തന്നെ നമുക്കുള്ള മതിപ്പ്, നമ്മുടെ കഴിവുകൾ, ഇതൊക്കെ അടങ്ങുന്ന നമ്മുടെ സെൽഫ്, അതാണ് നമ്മുടെ എക്സിസ്റ്റൻസിന്റെ പ്രാഥമികമായ ഒരു കാര്യം. അത് ദൈവത്തെ യഥാർത്ഥമായിട്ട് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതെന്തുണ്ടാകുകയില്ല, അത് വലിയൊരളവില് കുറഞ്ഞു പോകും, ആ ബലം ഒത്തിരി കുറഞ്ഞു പോകും. ആ അതാണ് ഇവിടെ പറയുന്നത്, എന്നെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ ഇരിക്കുകയില്ല, ജീവനോടെ ഇരിക്കുകയില്ല. എന്ന് വെച്ചാൽ നമുക്കുള്ള ആ പഴയൊരു ബലവും പഴയൊരു ശക്തിയും യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടാൽ നമ്മൾ നുറുങ്ങിപ്പോകും, നമ്മൾ നുറുങ്ങിപ്പോകും. ഞാനിത് പറയുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ക്രിസ്തീയതയോട് അടുത്തു വന്നിരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആ നിലയിൽ ഒരു ദൈവത്തിന്റെ തേജസ് ഏതെങ്കിലും ഒരു അളവിൽ പെട്ടെന്ന് കണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു നുറുക്കമുണ്ടായ ഒരു അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ചില ആശയങ്ങളുടെ അടുത്തേക്ക് വരിക ചെയ്തിട്ടുള്ളു. യേശു 2000 വർഷം മുമ്പ് കാൽവരക്കുശി മരിച്ചു, കൊള്ളാം, അതിനകത്തൊന്നും തെറ്റൊന്നുമില്ല. എല്ലാവരും ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ഒന്നിച്ചു കൂടണം, പാട്ട് പാടണം, കൊള്ളാം കൊള്ളാം. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്നുമല്ലാത്ത ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പതിപ്പായിട്ടുള്ള ദൈവവചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്ന മനസ്സ് തകർന്ന, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ള ഒരു നിലവിളി സൂക്ഷിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു വെളിപ്പാട് നമുക്കുണ്ടാവണം, ദൈവത്തിന്റെ ആ ഒരു തേജസ് കാണണം, ആ ദൈവത്തിന്റെ ഒരു സാന്നിധ്യബോധത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ്സോടെ, അയ്യോ ഞാൻ ഒന്നുമില്ല എന്നുള്ള നിലയിൽ ഒരു തകർച്ച അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യഥാർത്ഥ ക്രിസ്തീയതയുടെ സത്യം പറഞ്ഞാൽ അതാണ് അതിന്റെ ഒരു ആദ്യപടി. ഇത് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന് സഭ പണിയുന്ന പലർക്കും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. സഭ പണിയുന്നെന്ന് പറയുന്ന ഒത്തിരി സഭയുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ചില ആളുകളെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു ഒരു സെൻസ് കിട്ടും, ഒരു 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 ബോധ്യം കിട്ടും. എന്ന് വെച്ചാൽ ചില ആളുകൾ അടുത്ത് വരുമ്പോൾ അവരെ വിയർത്തും അധ്വാനിച്ചും ഒക്കെ വരികയാണെങ്കിൽ ഒരു വിയർപ്പിന്റെ മണം അവരറിയാതെ തന്നെ നമുക്ക് കിട്ടുന്നത് പോലെ, ചില ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം, അവരുടെ രീതി, അവർ കാര്യങ്ങളെ കാണുന്ന വിധം, ഇതൊക്കെ അവരുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? നുറുങ്ങപ്പെടാത്ത ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം. കർത്താവിന്റെ വലിയ വിലയേറിയ ദാസനൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചിലപ്പോൾ സ്വയം വിശേഷിപ്പിക്കുന്നത്, അല്ലെ ആളുകൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ ഇദ്ദേഹം ഒരിക്കലും ഒരു നുറുങ്ങിയിട്ടില്ല. അങ്ങനെ ഒരാൾ, അങ്ങനെയുള്ള ആളുകളെ കൊണ്ടാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകം അങ്ങ് നിറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ധാരാളം പേരുണ്ട്. അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊരു ബോധ്യമുള്ള ഒരാൾ അങ്ങനെ ഒരാളെ സമീപിക്കുമ്പോൾ അവർക്കറിയില്ലെങ്കിലും അവരിൽ നിന്നൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. എന്താ നുറുങ്ങിയിട്ടില്ല, വലിയൊരു മനുഷ്യനായി അദ്ദേഹം, വലിയൊരാളാണ്. സഹോദര സഹോദരി, നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന മണം എന്താ? നമ്മളൊരു വലിയ ആളാണെന്നുള്ളതാണോ, അതോ എവിടെയോ അദ്ദേഹം പല കഴിവുകളുള്ള ആളായിരിക്കാം, എങ്കിലും അതിന്റെയൊക്കെ ആ അടുത്തത്തിൽ എവിടെ വെച്ചോ ഒരു അടിയേറ്റതുപോലെ, ഒരു നുറുക്കം കിട്ടിയതുപോലെ. ചില പാമ്പിനെ നമ്മൾ കണ്ടിട്ടില്ലേ, പാമ്പ്, വലിയ പാമ്പ്, അതിന്റെ നടുക്ക് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്താ, അതിന്റെ ദേഹം ഒന്ന് നുറുക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയൊക്കെ എഴഞ്ഞാലും അതിനെ ഒരു അടി കിട്ടിയ പാമ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞ പോലെ യഥാർത്ഥ ക്രിസ്തീയതയുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനെ സ്പർശിച്ച, അവനെ നുറുക്കിയതിന്റെ ഒരു അടയാളം അവന്റെ വാക്കുകളിലൂടെയും അവന്റെ പെരുമാറ്റത്തിലൂടെയും ഒക്കെ പുറത്തു വരും. നമ്മൾ ദൈവഭക്തരായ പല ആളുകളുടെ ചരിത്രങ്ങൾ കാണുന്നുണ്ടല്ലോ. ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായിട്ട് എല്ലാവരും പറയുന്നത് സത്യത്തിൽ ഇയ്യോബിന്റെ പുസ്തകമാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇയ്യോബ് വളരെ നല്ല ആളായിരുന്നു. എന്താ, ദൈവം തന്നെ അവനെ കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ നിഷ്കളങ്കൻ, ഒരു കുഴപ്പവും പറയാനില്ലാത്തവൻ, ധനവാൻ, എല്ലാമുണ്ട്. പക്ഷേ അവന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വന്നപ്പോ നമ്മൾ നോക്കുക, അയ്യോവിന്റെ പുസ്തകം നോക്കുമ്പോ നമുക്ക് കാണാൻ കഴിയും ഇത്രയേറെ വർത്തമാനങ്ങളുള്ള ഒരു പുസ്തകം വേറെയില്ല, സംഭാഷണങ്ങളുള്ള ഒരു പുസ്തകം വേറെയില്ല. ആ സംഭാഷണത്തിലൊക്കെ ഇയ്യോബ് വായി തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്മെല്ല് എന്താ? ഒരു വായ്മാറ്റമുള്ള ഒരാള് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാകുകയില്ലെങ്കിലും അടുത്തു വരുന്നവർക്ക് അത് അതിന്റെ ഒരു സ്മെല്ല് കിട്ടുന്നത് പോലെ ഇയ്യോബ് സംസാരിക്കുമ്പോൾ, ഇയ്യോബിന്റെ ഈ വാക്കുകളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, 41 അധ്യായങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സെൻസ് എന്താ? ഓ, ഇദ്ദേഹം സ്വന്തം നീതിയെക്കുറിച്ച് വളരെ ബോധ്യമുള്ള ആള്. അദ്ദേഹം പറയുന്നത്, ദൈവമേ, നീ എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തു? ഞാൻ ആരാ? ഞാൻ എല്ലാം നല്ലതായിട്ട് ചെയ്തിട്ടില്ലേ? ഞാൻ ഒരു ദരിദ്രനെ കണ്ടാൽ അവനെ അങ്ങനെ വിട്ടയച്ചിട്ടില്ല, അവന് വേണ്ടത് കൊടുത്തു. ഒരു പുതപ്പില്ലാത്ത ഒരുത്തനെ കണ്ടാൽ അവൻ അങ്ങനെ പുതപ്പില്ലാത്തവനായിട്ട് രാത്രിയിൽ തണുത്തുറങ്ങാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല, ഞാൻ അവന് പുതപ്പ് കൊടുത്തു. ചില ആളുകളെ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വേണ്ടി എണ്ണിയിട്ടുണ്ട്. നോക്ക്, ഇതെല്ലാം തെറ്റായ കാര്യങ്ങളല്ല, ശരിയായ കാര്യങ്ങളാ, ആത്മീയമായ കാര്യങ്ങൾ തന്നെ. ഈ ആത്മീയമായ കാര്യങ്ങള് യോബ് പറയുമ്പം തന്നെ തന്റെ ആത്മീയതയുടെ പിന്നിൽ നമ്മൾ കാണുന്നത് ഒരു ബലമുള്ള മനുഷ്യനെയാണ്, ഒരു ശക്തനായ മനുഷ്യനെയാണ്. ഞാൻ അതൊക്കെ ചെയ്തു, ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു. നമ്മൾ തന്നെ ചിലപ്പം നമ്മൾ തന്നെ പറയില്ലേ, ഞാൻ ഞങ്ങൾ CFC ഉള്ളവരോ, ഞങ്ങൾ ഇൻകം ടാക്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നവരാ. ഞങ്ങൾ ഒരു സ്ഥലം എഴുതുമ്പോൾ അതിന്റെ ഒക്കെ, ഇന്നലെ ഒരാളെന്നോട് ഒരു അഭിപ്രായം ചോദിച്ചപ്പോ ഞാന് പറഞ്ഞു, ഞാൻ അതെങ്ങനെയാ ചെയ്തതെന്ന് അറിയാമോ, ഞാൻ അത് ഇന്നതുപോലെ ചെയ്തു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ നോക്കിട്ട് പറഞ്ഞു, ഒരു ചെറിയൊരാളൊന്നും അല്ലല്ലോ, ഒരു വലിയ ഞാൻ തന്നെ ആണല്ലോ എന്ന് ഞാൻ എന്നെ തന്നെ നോക്കി പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക്, ഞാൻ അങ്ങനെയൊന്നും സർക്കാരിനെ കളിപ്പിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? മുഴുവൻ വിലയും വെക്കാനായിട്ട് അവർ സമ്മതിക്കാതിരുന്നപ്പോ ശരി, നിങ്ങൾക്ക് എത്ര വില വെക്കാമെന്ന് പറഞ്ഞു, ബാക്കി ഞാൻ എന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് ബാക്കി കുറച്ചോളാമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ത്യാഗം സഹിച്ചു. അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും നമ്മളൊരു വലിയ ആളാ, തെറ്റായ കാര്യമൊന്നുമല്ല, ഇതെല്ലാം ശരിയായ കാര്യമല്ലേ? ശരിയായ കാര്യം ചെയ്തതിന് ശേഷവും, നല്ല ആത്മീയമായ കാര്യങ്ങൾ ചെയ്ത ശേഷവും ഒരു ബലമുള്ളവനെ പോലെ നമുക്ക് നിൽക്കാൻ കഴിയും. ഇയ്യോബ് ആ നിലയിലായിരുന്നു. ഇയ്യോബ് ഇതെല്ലാം പറഞ്ഞു, തെറ്റായിട്ടൊന്നും താൻ ചെയ്തില്ല. തന്റെ 10 കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുമ്പോഴും തന്റെ വായിൽ നിന്ന് തെറ്റായ ഒരു വാക്ക് വന്നില്ല. തന്റെ സുഹൃത്തുക്കൾ തന്നെ ആശ്വസിപ്പിക്കാൻ വന്നപ്പോഴും അവരുടെ മുമ്പാകെ താൻ വളരെ ബലത്തോടെ തന്നെ നിന്ന ഒരുവനാണ്. അങ്ങനെയുള്ള ഇയ്യോബിനെയാണ് നമ്മൾ 41 അധ്യായങ്ങളിൽ കാണുന്നത്. പക്ഷേ 42 അധ്യായത്തിൽ വരുമ്പോഴോ, 42 അധ്യായത്തിൽ ദൈവം ചില കാര്യങ്ങളൊക്കെ അവനോട് ഇടപെടാൻ തുടങ്ങുമ്പോൾ 42:5 സത്യത്തിൽ അവനൊരു നുറുക്കമുണ്ടായ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. കണ്ടോ, ഇയ്യോബ് ദൈവത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാമായിരുന്നു, ഒത്തിരി കേൾവി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ താൻ മുഖാമുഖം കണ്ടതുപോലെ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു, ആ തേജസ് ഒന്ന് കണ്ടതാണ്. ഒരു 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 ദർശനം തനിക്കുണ്ടായി, ഒരു വെളിപ്പാട്, ദൈവത്തെ ദൈവമായിരിക്കുന്ന അളവിൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തി. അത് ഇയ്യോബിനെ എന്ത് ചെയ്തു? ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മള് ദൈവത്തെ ദൈവമായിട്ടൊന്ന് കണ്ടു കഴിയുമ്പോൾ സത്യത്തിൽ നമുക്ക് പിന്നെ പറയാൻ നമ്മുടെ നന്മകളൊന്നുമില്ല. ഈ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദവിക്കുകയും എന്നെ തന്നെ വെറുക്കുകയും ചെയ്യുന്ന ഇയ്യോബ് ആരാ? നല്ല കാര്യങ്ങളെ താൻ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ആ നല്ല കാര്യങ്ങൾ മുഴുവൻ ഈ ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷതയുടെ മുമ്പിൽ അയ്യോ ഒന്നുമില്ല എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് താൻ വരിക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ അത് പറയാനാണ് വന്നത്, അങ്ങനെ ദൈവത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ദൈവം അവനെ 2 സ്നേഹിതന്മാർക്ക് വേണ്ടി ഹോമയാഗം കഴിക്കാനായിട്ട് നിന്നോട് നിന്റെ 2 സ്നേഹിത ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാരോട് 3 സ്നേഹിതന്മാർക്ക് വേണ്ടി ഹോമയാഗം കഴിക്കാനായിട്ട് ഇയ്യോബിനെ ദൈവം നിയോഗിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാട് കിട്ടിയതിന് ശേഷമാണ്. കണ്ടോ, 4, 5, 6 വാക്യത്തിൽ ദൈവത്തെ കണ്ട് ഇയ്യോബ് ഒന്ന് നുറുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇയ്യോബിനെ എന്ത് ചെയ്യുന്നു? ഇയ്യോബിനെ അതിന്റെ 8 വാക്യം, ആകയാൽ നിങ്ങൾ ഏഴ് കാളയെയും ഏഴ് ആട്ടുപോറ്റിനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. കണ്ടോ, ഇയ്യോബ് ഒരു മധ്യസ്ഥനെ പോലെയാവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ പറഞ്ഞു വന്ന കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇയ്യോബിനെ ദൈവം ഒരു സഭയിലേക്ക് നയിക്കുകയാണ്. മൂന്ന് പേർ തനിക്ക് കൂട്ടായ്മയ്ക്കായിട്ട് മൂന്ന് പേർ അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാനും അവരുടെ കാര്യങ്ങൾ ദൈവസന്നിധി പറയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു സഭയുടെ ഒരു ചെറിയ പതിപ്പ് നമ്മൾ അവിടെ കാണും. എങ്ങനെയാണ് ഇയ്യോബിനെ സഭയിലേക്ക് ആനയിച്ചത്, ഈ സഭയിലേക്ക് ആനയിച്ചത്? ഓ, ദൈവത്തെ കണ്ട് നുറുങ്ങിയ ഒരു ഇയ്യോബിനെ മാത്രമേ ദൈവത്തിന് ഒരു സഭയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതിനു മുമ്പ് ഈ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരോട് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു സഭയുടെ യഥാർത്ഥ കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് എവിടെയോ വെച്ചാണ്? ആ നുറുങ്ങിയ ഇയ്യോബിനെ മാത്രമേ ദൈവത്തിന് അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പഴയ നിയമത്തിലെ എട്ട് ഒട്ടേറെ വിശുദ്ധന്മാരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ നിലയിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മുമ്പേ പറഞ്ഞ മോശ, നിന്റെ തേജസ്സിനെ കാണിക്കണമെന്ന് പറഞ്ഞ മോശ, മോശയുടെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? മോശ വളരെ സമർത്ഥനായിരുന്നു, മിടുക്കനായിരുന്നു. ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് അപ്പോസ്തല പ്രവൃത്തി ഏഴാം അധ്യായത്തിൽ തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, മിസ്രയീമിലെ സകലജ്ഞ ജ്ഞാനവും അഭ്യസിച്ച വളരെ ശക്തനും വാക്കുകളിലും എല്ലാം വളരെ ശക്തനുമായ ഒരാളായിരുന്നു മോശ. നമ്മൾ കാണുന്നത് പോലെ ഇന്ന് ഇപ്പോ നമ്മളെ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രമായിട്ട് കാണുന്ന, വൻശക്തിയായിട്ട് കാണുന്നത് അമേരിക്കയാണെങ്കിൽ അന്ന് ലോകത്തെ ഒന്നാം നമ്പർ രാജ്യം ഏതായിരുന്നു? ഏറ്റവും വലിയ വൻശക്തി ഏതായിരുന്നു? ഈജിപ്തായിരുന്നു. ആ ഈജിപ്തില് അവിടുത്തെ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള നിലയിൽ അന്ന് ലഭ്യമായിരുന്ന എല്ലാ കഴിവുകളും എല്ലാ കാര്യങ്ങളും കൊടുത്താണ് മോശയെ വളർത്തിക്കൊണ്ടുവരിക ചെയ്യുന്നത്. അങ്ങനെ മോശ വളർന്നു വരിക ചെയ്യുന്നു, എല്ലാ ജ്ഞാനവും അഭ്യസിച്ചു, എല്ലാ കാര്യങ്ങളും താനും നേടി. അതിനെക്കുറിച്ച് പറയുന്നത് മിസ്രൈമിനെ സംബന്ധിച്ചിടത്തോളം, അന്നത്തെ അവരെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ കാണിക്കുന്ന കുൻഫു ഇല്ലേ, എന്ന് വെച്ചാൽ മാർഷ്യൽ ആർട്സ്, കരാട്ടയുടെ തുടക്കക്കാരി മിസ്രൈമിയരാണെന്നാണ് പറയുന്നത്, ഈജിപ്തുകാരാണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ആയിരിക്കും. അതുകൊണ്ടാണ് മോശ എന്ത് ചെയ്തത്, ഒരു മിസ്രൈമിനെ ഒരൊറ്റ അടിക്ക് അടിച്ചു കൊന്നേച്ച് അവനെ മണലിൽ പൂഴ്ത്തിയത്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ കഴിയും? നോക്കുക, ശാരീരികമായ ക്ഷമതയിൽ പോലും, ശാരീരികമായിട്ടും മാനസികമായിട്ടും വിജ്ഞാനത്തിലും എല്ലാം സാമർഥ്യവും കഴിവും നേടിയ ഒരാളായിരുന്നു. കാരണം അടുത്ത ചക്രവർത്തിയാകാവുന്ന ഒരാളായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മോശ, ആ മോശ തന്റെ കഴിവിൽ എന്ത് ചെയ്തു? കഴിവിൽ ഇസ്രായേൽ മക്കളെ ഉദ്ധരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ എന്താ സംഭവിച്ചത് നമുക്കറിയാം. ആ പാഠങ്ങൾ എടുത്ത് വായിക്കണ്ട. എന്ത് സംഭവിച്ചു? തനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് ഒരാളുടെ വാക്കിന് മുമ്പിൽ താൻ വാടിപ്പോയി. താൻ അവിടെ നിന്ന് ഓടി ഓടി ഇത്രോവിന്റെ ആടുകളെ മേയിച്ച് ഇത്രോവിന്റെ മകളുടെ ഭർത്താവായിട്ട് അമ്മാവിയപ്പന്റെ വീട്ടിൽ 40 വർഷം ജീവിച്ച ഒരു ജീവിതത്തിലേക്ക് ദൈവം അവനെ നടത്തി. എന്നിട്ട് മുൾപ്പടർപ്പിൽ ദൈവത്തിന്റെ ഒരു അക്ഷരാർത്ഥത്തിലുള്ള ഒരു പ്രത്യക്ഷത അവന് കൊടുത്തു. ആ പ്രത്യക്ഷതയ്ക്ക് ശേഷം ഈ കഴിവും സാമർഥ്യമുള്ള മോശയോട് ദൈവം സംസാരിക്കുന്നു, മോശ നീ എന്ത് ചെയ്യാം, നീ പോയി ഇസ്രായേൽ മക്കളെ വിടുവിക്കണമെന്ന് പറയുമ്പോൾ മോശ എന്താ പറയുന്നത്? മോശ പറയുന്നു, അയ്യോ ഞാന് നമ്മളാരാ, നമ്മള് എന്നെ കൊണ്ട് അതിനെ കഴിയില്ല. അല്ല, നീ പോണോ, നീ പൊക്കോ, ഞാനുണ്ട് കൂടെ. അയ്യോ, ഞാൻ പണ്ടേ വാക്സാമർത്ഥ്യമുള്ളവനല്ലേ, കഴിവുള്ളവനല്ലേ? കഴിവുള്ള ആളായിരുന്നു, വാക്സാമർത്ഥ്യമുള്ള ആളായിരുന്നു, ഒറ്റയടിക്ക് ഒരാളെ മറവ് ചെയ്യത്തക്കവണ്ണം കായികക്ഷമതയുള്ള ആളായിരുന്നു. പക്ഷെ എവിടെ പോയി ഈ ശക്തിയല്ല, എവിടെ പോയി? മുൾപ്പടർപ്പിലെ ഒരു പ്രത്യക്ഷതയുടെ മുമ്പിൽ ദൈവത്തെ ദൈവമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു തകർച്ച ആന്തരികമായിട്ട് മോശയ്ക്കുണ്ടായി. മോശ പറയുന്നു, അയ്യോ എന്നെ കൊണ്ട് പറ്റുകയില്ല. പിന്നെ ദൈവം വളരെ വളരെ കഷ്ടപ്പെട്ട അവനെ അയക്കുന്നത് നമുക്കറിയാം. ആഹരോനെ ഞാൻ നിന്റെ കൂടെ അയക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിലാണ് മോശയെ പുറയിൽ നിന്ന് തള്ളി ഉന്തി കൊണ്ടുപോവുക നേതാവാക്കാനായിട്ട്. ഒരു റിലക്റ്റന്റ് ലീഡറാണ് അദ്ദേഹം. ഇന്ന് പലയിടത്തും അങ്ങനെയല്ല, ക്രിസ്തീയ ലോകത്ത് പലയിടത്തും ഞാനത് ചെയ്യാം, ഞാനത് വേണ്ടത് ചെയ്യാം, അങ്ങനൊക്കെ ആളുകൾ പറയുമ്പോൾ എപ്പോഴും എനിക്കൊരു ഒരു എന്തോ ഒരു അതല്ല അതിന്റെ വഴി. യഥാർത്ഥത്തിൽ നീ ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാനോ അത് ഞാൻ പറഞ്ഞത് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുമോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു ആന്തരികമായ ഒരു കാര്യമാണ്. എവിടെയോ നടും പുറത്തൊരു അടി കിട്ടിയതുപോലെ, പിന്നെ തല പൊക്കാൻ ഒക്കാത്തതുപോലെ, ഒരു നുറുക്കം എവിടെ വെച്ചോ സംഭവിച്ചതുപോലെ, എവിടെ വെച്ചോ ദൈവത്തെ ഒന്ന് നേരിൽ കണ്ടതുപോലെ ഒരു അനുഭവം, അങ്ങനെ ഒരു കാര്യം എന്റെയും നിന്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ ക്രിസ്തീയതയെ അറിഞ്ഞിട്ടില്ല, നമുക്കൊരു സഭയിലേക്ക് പോകാനായിട്ട് കഴിയില്ല. നോക്ക, മോശയ്ക്ക് ആ നിലയിൽ ഒരു അടിയേറ്റതിന് ശേഷം മോശ എന്ത് ചെയ്യുന്നു? മോശയെ ദൈവം സഭയിലേക്ക് നയിക്കുന്നു. എന്ന് വെച്ചാൽ പഴയ നിയമസഭയാണല്ലോ ഇസ്രായേൽ. ആ ഇസ്രായേലിനെ നടത്താനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ദൗത്യം ദൈവം നുറുങ്ങപ്പെട്ട ഒരു മോശയാണ് ഏൽപ്പിക്കുന്നത്. അല്ലാതെ മിസ്രയേലിലെ സകല കഴിവുകളും സകല ജ്ഞാനവും അഭ്യസിച്ച ഒരു മോശയെ അല്ല ഏൽപ്പിക്കുന്നത്. മറിച്ച് 40 വർഷം അമ്മാവിയപ്പന്റെ ആടുകളെ മേയിച്ചു, അവസാനം ഉൾപ്പെടപ്പില് ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷതയുടെ മുമ്പില് നടുങ്ങി വിറച്ചു ഉള്ള, അങ്ങനെ സ്വന്ത ബല ഒത്തിരി നഷ്ടപ്പെട്ട ഒരു മോശയാണ് ദൈവം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം യാക്കോബിന്റെ കാര്യം, നമുക്കറിയാം യാക്കോബിന്റെ ജീവിതത്തിലും ഇതേ അനുഭവം ഉണ്ടായി. യാക്കോബ് വളരെ ശക്തനായ ആളായിരുന്നു, വളരെ ഉപായിയായിരുന്നു, വളരെ കഴിവുള്ള ആളായിരുന്നു. പക്ഷേ ഈ ഉപായിയും കഴിവുള്ള ആളിനെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ ദൈവം എന്ത് ചെയ്തു? ദൈവം നമ്മൾ ആ ഭാഗം കാണുന്നുണ്ടല്ലോ, ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിലാണ് നമ്മൾ ആ കാര്യം കാണുന്നത്. ദൈവം അവനുമായിട്ടൊരു മുഖാമുഖമുണ്ടായി, ദൈവത്തെ അവൻ ഇന്ന് കണ്ടു. ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ യാബോക്ക് കടവിങ്കൽ വെച്ചാണ് 32-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം. ദൈവം നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കണം, 28-ാം വാക്യം എന്ന് പറഞ്ഞ് ദൈവം അവനുമായിട്ടൊരു മുഖാമുഖം. അതിന്റെ 30-ാം വാക്യം നോക്കുക, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ട് എനിക്ക് ജീവഹാനി വന്നില്ല, ദൈവത്തെ കണ്ടവൻ പിന്നെ ജീവിച്ചിരിക്കുകയില്ല എന്നുള്ളത് അക്ഷരാർത്ഥത്തിലാണ് യാക്കോബ് ചിന്തിച്ചിരിക്കുന്നത്. പഴയ ഭക്തന്മാർ പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഭാഗം നമ്മൾ നോക്കുക. അതിനുശേഷം അതിന്റെ അവസാനിക്കുന്നത് എങ്ങനെയാണ്? യാക്കോബ് അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു മുടന്തനായിട്ട് നടക്കുന്നതാ കാണും. യാക്കോബിന്റെ ജീവിതത്തിലും ദൈവം അവനെ ഒരു സഭയിലേക്ക് നയിക്കുന്നതിന് മുമ്പ് അവനൊരു തകർച്ചയുണ്ടായി. ദൈവം അവനെ സഭയിലേക്ക് നയിച്ചത് നമ്മൾ എവിടാ കാണുന്നത്? അത് കഴിയുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് അങ്ങനെയല്ലല്ലോ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന്റെ 35-ാം അധ്യായത്തിലാണ് ഇവിടെ വെച്ച് പറയുന്നുണ്ടല്ലോ നിന്റെ പേർ. 28-ാമത്തെ വാക്യം 32-ന്റെ 28-ൽ പറയുന്നുണ്ട്, നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് ദൈവം അവിടെ പറഞ്ഞെങ്കിലും പിന്നെയും യാക്കോബ് എന്നാണ് പറഞ്ഞു വരുന്നത്. ശരിക്കും അതിന്റെ പ്രായോഗിക കാര്യം വരുന്നത് 35-ാം അധ്യായത്തിലാണ്. 35-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി. ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷത, തുടരുന്ന ഒരു പ്രത്യക്ഷത. ആ പ്രത്യക്ഷതയിൽ ദൈവം വീണ്ടും യാബോക്ക് കടവിങ്കൽ വെച്ച് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കും, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ച് അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു. യാബോക്ക് കടവിങ്കൽ വെച്ച് ഒരു വാഗ്ദാനം കൊടുത്തു. അത് പ്രായോഗികമായിട്ട് ചെയ്തത് എവിടെ വെച്ചാ? 35-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വെച്ചാണ് അത് പ്രായോഗികമായിട്ട് ചെയ്തത്. എന്നിട്ട് അവിടെ വെച്ചാണ് അപ്പോൾ നമുക്കറിയാം യാക്കോബിൽ ഒരു ശരിക്കൊരു നുറുക്കത്തിന്റെ അനുഭവം ഉണ്ടായ ഒരു ഭാഗമാക്കി ഈ ഭാഗത്തെ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ദൈവം അവനെ എന്താ ചെയ്യുന്നത്? ദൈവം അവനോട് പറയുന്നു, അവൻ തന്നോട് സംസാരിച്ചിടത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി അതിൽ പാനീയാഗം ഒഴിച്ചു ദൈവത്തെ ആരാധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സഭയുടെ അനുഭവത്തിലേക്ക് നോക്കുക, ദൈവം അവനെ നടത്തുകയാണ് ചെയ്യുന്നത്. ഞാന് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത്, നമ്മളൊരു സഭ കെട്ടിപ്പടുക്കാനായിട്ട് പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ സഭയിൽ ഒന്നിച്ചായിരിക്കാനായിട്ട് പോകുന്നെങ്കിൽ അതിനു മുമ്പ് ഒരു തകർച്ചയുണ്ടാവണം. യെശയ്യാവിന്റെ ജീവിതത്തിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. യെശയ്യാവ് ആരായിരുന്നു? യെശയ്യാവ് വളരെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. താൻ ആളുകളെ എല്ലാം കാണുമ്പം മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരാളായിട്ടാണ് എന്റെ മനസ്സിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ യെശയ്യാവിന്റെ പുസ്തകത്തില് 5-ാം അധ്യായം നോക്കുക. 5-ാം അധ്യായം വീടോട് അതിന്റെ 8-ാമത്തെ വാക്യം യെശയ്യാവ് പറയുക, വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് യെശയ്യാവ് മൂക്കത്ത് വിരല് വെച്ചതുപോലെയാണ് എന്റെ മനസ്സിലുള്ള ഒരു പിക്ചർ. അത് കഴിഞ്ഞ് 11-ാം വാക്യത്തിലേക്ക് വന്നപ്പോഴോ വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. നോക്കുക, യെശയ്യാവ് വേറൊരു കൂട്ടരെ നോക്കിയിട്ട് അയ്യോ കഷ്ടം എന്ന് വെക്കുക, താനെ അങ്ങനെ പറയുക ചെയ്യുന്നു. ഇങ്ങനെ തന്റെ ജീവിതത്തില് അതിന്റെ 24-ാമത്തെ വാക്യം നോക്കുക, അതിന്റെ 23-ാമത്തെ വാക്യം നോക്കുക. ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. താന് തന്റെ സമൂഹത്തിൽ ചുറ്റുപാടുമുള്ളവരെല്ലാം നോക്കിയിട്ട് ഓരോരുത്തരെ നോക്കിയിട്ട് മൂക്കിൽ വരല് വെക്കുക, അവൻ അയ്യോ കഷ്ടം, ഇവൻ അയ്യോ കഷ്ടം, അവർക്ക് അയ്യോ കഷ്ടം, മറ്റവർക്ക് അയ്യോ കഷ്ടം. അവരെല്ലാം നമ്മുടെ ഒരു നിലവാരത്തിനൊപ്പം വരുന്നില്ല. അവരൊക്കെ പലതും ശരിയാകാനുണ്ട്. മറ്റൊരാൾ ശരിയാകാനുണ്ടെന്ന് ഞാൻ പറയുമ്പോ അതിന്റെ പിന്നിൽ ഞാൻ പറയാത്ത ഒരു കാര്യമുണ്ട്, ഞാന് ശരിയായ ഒരാളാണ് എന്നൊരു കാര്യം അതിന്റെ പിന്നിലുണ്ട്. യെശയ്യാവിന് ആ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷേ തൊട്ടടുത്ത അധ്യായത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ താൻ എന്ത് ചെയ്തു, സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു ദർശനം തനിക്കുണ്ടായി, താൻ അത് കണ്ടു. ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് ഒരു ബോധ്യമുണ്ടായി. ബോധ്യമുണ്ടായപ്പോൾ അതിന്റെ 5-ാമത്തെ വാക്യം, എനിക്കയ്യോ കഷ്ടം. ഇത്രയും നേരം മറ്റുള്ളവരെ നോക്കി മൂക്കിൽ വിരൽ വെച്ചവൻ ഇപ്പൊ തന്നെ തന്നെ നോക്കി മൂക്കിൽ വിരൽ വെക്കുക, എനിക്കയ്യോ കഷ്ടം. അവർക്കൊന്നുമല്ല കഷ്ടം, എനിക്കയ്യോ കഷ്ടം. കണ്ടോ, ദൈവത്തിന്റെ ഒരു ദർശനം ഉണ്ടായപ്പോൾ, ദൈവത്തിന്റെ ഒരു വെളിപ്പാടുണ്ടായപ്പോൾ അവിടെ ഒരു തകർച്ചയുണ്ട്, ഒരു നുറുക്കമുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തം ബലം തകർന്നു. അതുവരെ മറ്റുള്ളവരെ നോക്കി വളരെ ബലത്തോടെ പറഞ്ഞിരുന്ന അവൻ പറയുന്നു, എനിക്കാണ് കുഴപ്പം, എനിക്കാണ് കുഴപ്പം, ഞാനാണ് അരിഷ്ട മനുഷ്യൻ, എനിക്കാണ് അയ്യോ കഷ്ടം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴോ, പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ ദൈവം എന്ന് വെച്ചാൽ അവന് ഒരു നുറുക്കമുണ്ടായി കഴിഞ്ഞപ്പോൾ, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടു. അടിയനിത് അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ആ ദൈവം അവനെ അയക്കുന്നു, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്. നോക്ക, ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് സഭയിലേക്ക് യെശയ്യാവിനെ നയിക്കുന്നത് ഈ ഒരു നുറുക്കമുണ്ടായതിനു ശേഷമാണ്. നമ്മളിപ്പോ എത്ര പേരുടെ കാര്യം പറഞ്ഞു, ഇയ്യോബിന്റെ കാര്യം പറഞ്ഞു. ഇയ്യോബിന് ഒരു നുറുക്കമുണ്ടായ ശേഷം അവനെ സഭയുടെ ഒരു പ്രതീകത്തിലേക്ക് നയിക്കും. മോശയ്ക്കൊരു നുറുക്കമുണ്ടായ ശേഷം സഭയെ നയിക്കാനായിട്ട് നിയോഗിക്കും. യാക്കോബിന് ഒരു നുറുക്കമുണ്ടായ ശേഷം അവനെ ആ സഭയുടെ ഒരു ചെറിയ പതിപ്പിലേക്ക് നയിക്കുന്നത് നമ്മൾ കാണും. യെശയ്യാവിനും അങ്ങനെ തന്നെയാണ്. യിരെമ്യാവോ, യിരെമ്യാവിനും അങ്ങനെ തന്നെയാണ്. നമുക്ക് സമയമില്ലല്ലോ. യിരെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ഉം 7-ഉം 10-ഉം വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അവിടെ വെച്ച് യിരെമ്യാവിനും ഈ നിലയിൽ ഒരു തകർച്ചയുണ്ടാകും. തകർച്ച ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ദൈവം യിരെമ്യാവിനോട് പറയുന്നത്, നീ പോയി ഇസ്രായേൽ ജനത്തോടെ ഇന്നിന്റെ കാര്യങ്ങൾ പറകാന്ന് പറഞ്ഞ അവനെ ഇസ്രായേൽ പഴയ നിയമ സഭയിലേക്ക് അവനെ നയിക്കുന്നത് അവിടെ വെച്ചാണ്. യെഹെസ്കേലിന്റെ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും നമ്മൾ കാണാം, അവിടെയും ഇതേ കാര്യം തന്നെ കാണാൻ കഴിയും. അവന് ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവനൊരു തകർച്ച ഉണ്ടായി. ആ തകർച്ച എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? യെഹെസ്കേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം മുതൽ, വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. നോക്കുക, ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷത, ദൈവത്തിന്റെ ഒരു വെളിപ്പാട് ഒരു യെഹെസ്കേലിന് അവിടെ വെച്ചുണ്ടാകുകയാണ്. അവിടെ വെച്ചുണ്ടായി. ആ വെളിപ്പാടിന് മുമ്പാകെ അവൻ എന്ത് ചെയ്തു? അത് കണ്ടിട്ട് ആ പ്രത്യക്ഷത, അതിന്റെ 28-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു ഞാൻ കണ്ടത്, അത് കണ്ടിട്ട് ഞാൻ കവിണ് വീണു. ദൈവത്തിന്റെ പ്രത്യക്ഷത നമ്മുടെ ജീവിതത്തിൽ എവിടെയുണ്ടോ അവിടെ ഒരു തകർച്ചയുണ്ട്. അവൻ കവിണ് വീണു. കഴിഞ്ഞപ്പോൾ നോക്ക് അതിന്റെ 2-ാമത്തെ അധ്യായം, അവിടെ വെച്ച് ആത്മാവ് എന്നെ നിവർന്നു നിൽക്കുമാറാക്കിയിട്ട് പറയുന്നു, നീ ഇനി പോയി, ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അതിന്റെ 3-ാമത്തെ വാക്യം, നീ പോയി അവരോട് ഇന്നിന്റെ പോലെ സംസാരിക്കുക. നോക്കുക, വീണ്ടും തകർന്ന ഒരു യെഹെസ്കേലിനെ മാത്രമാണ് സഭയിലേക്ക് അയച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്യം അവസാനിപ്പിക്കുക. നമുക്കറിയാവുന്ന ഒത്തിരി കാര്യങ്ങളാണ് നമ്മുടെ. ഞാൻ പറഞ്ഞു വന്നത് എന്താ, നമ്മള് ഒരു സഭയുടെ ഒരു ചെറിയ പ്രതീകമായ കർത്തൃമേശയിലെ പങ്കാളികളാകുമ്പോൾ നമ്മൾ സഭ പണിയപ്പെടാൻ, നമ്മളാൽ പണിയാനും ഒക്കെ നമുക്ക് വളരെ താല്പര്യമുണ്ട്. പക്ഷേ ആ പണി എങ്ങനെ നടക്കും? ആ പണി നടക്കുന്നത് നമ്മുടെ കഴിവും ഒത്തിരി സാമർഥ്യത്തിലുമല്ല കാര്യങ്ങൾ നടക്കുന്നത്, മറിച്ച് ദൈവത്തെ കുറിച്ചുള്ള ഒരു പ്രത്യക്ഷതയുടെ മുമ്പ്. അടിമുടി നുറുങ്ങിപ്പോയ ഒരുവനെ കൊണ്ട് മാത്രമേ ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യാനും കൂടും. സാധു സുന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു വാക്യമുണ്ട്, അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, നമ്മളൊരു വിളക്ക് കാണുന്നു. വിളക്ക് കാണുമ്പോൾ ആ വിളക്കിൽ എന്ത് കാണാം? നമുക്ക് എണ്ണ കാണാം, അതുപോലെ തന്നെ തീ കാണാം. നമ്മൾ പലപ്പോഴും ഒരു വിളക്ക് കാണുമ്പം അതിൻ്റെ അകത്തെ എണ്ണ താഴെ ഇത്ര ഉണ്ട് എന്ന് നമുക്ക് ചിലപ്പോൾ പടിയം കൊണ്ടുള്ള ഒരു അതിന്റെ അടിത്തട്ടാണെങ്കിൽ നമുക്ക് എണ്ണ എത്ര ഉണ്ടെന്ന് കാണാൻ കഴിയും. അതുപോലെ മുകളിലുള്ള ആ തീയും നമുക്ക് കാണാനിരിക്കും. പക്ഷെ തീയും എണ്ണയും കൊണ്ട് മാത്രം ഒരു വിളക്ക് കത്തുമോ? ഇല്ല, ഇല്ല പ്രിയപ്പെട്ടവരെ. എണ്ണയ്ക്കും തീക്കുമിടയിൽ ഒരു തിരി കത്തിപ്പോകേണ്ടതായിട്ടുണ്ട്. എണ്ണയ്ക്കും തീക്കുമിടയിൽ ആരും കാണാത്ത ഒരു തിരിയുണ്ട്. ആ തിരിക്ക് എന്താ സംഭവിക്കുന്നത്? അത് കത്തുന്തോറും ഈ തിരി ഇല്ലാതായിക്കൊണ്ടിരിക്കുക. തിരി ഇല്ലാതായത് ആരുടെയെങ്കിലും ദൃഷ്ടിപ്പെടുന്നുണ്ടോ? ഇല്ല, ഇല്ല. ഒരു തിരി കത്തിപ്പോയെങ്കിലേ ഈ വിളക്ക് ശോഭിക്കുകയുള്ളൂ. സഹോദര, നിനക്കും എനിക്കും ആരും കാണാത്ത ഒരു തിരിയായിട്ടിരിക്കാൻ ഇഷ്ടമുണ്ട്. നമുക്കെപ്പോഴും ഇഷ്ടം ആ വെളിച്ചമായിട്ടിരിക്കാനും എണ്ണ ആയിട്ടിരിക്കാനും ഒക്കെ മറ്റു പല കാര്യങ്ങളാണ് താല്പര്യം. തിരിയെ നിങ്ങൾ ആരെങ്കിലും കാണാറുണ്ടോ? വിളക്കിലെ തിരി വളരെ അപൂർവം, വളരെ അപൂർവം. അതിനെ കാണുന്നില്ല, ആളുകളുടെ ദൃഷ്ടിയിൽ ഇല്ല. ഓ, തീക്കും എണ്ണയ്ക്കും ഇടയിൽ ആ വിളക്ക് ശോഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തിരി നിശബ്ദം കത്തിപ്പോകേണ്ടതായിട്ടുണ്ട്, ഒരു നൂല് നിശബ്ദമായിട്ട് കത്തിപ്പോകേണ്ടതായിട്ടുണ്ട്. സഹോദരി സഹോദരന്മാരെ, നമ്മളെ ആ നൂലാകാനാണ് വിളിച്ചിരിക്കുന്നത്. ആ നൂലാകും, ഞാൻ അതിന് തയ്യാറാണ് എന്നുള്ള നമ്മുടെ ഒരു കവനന്റാണ്, നമ്മുടെ ഒരു ഉടമ്പടിയാണ് കർത്തൃമേശയിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ നമ്മൾ എടുക്കുന്നത്. ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ രണ്ടു പേര് സഭയിൽ പോയ കാര്യം നമ്മൾ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ് രണ്ടുപേര് ദേവാലയത്തിൽ അല്ലെങ്കിൽ സഭയിൽ പോയ ഒരു കാര്യം നമ്മൾ കാണും. ഒന്ന് ആരായിരുന്നു? ഒന്ന് ഒരു പരീശനായിരുന്നു, രണ്ട് ചുങ്കക്കാരനായിരുന്നു. പരീശൻ എന്തോ പറഞ്ഞു? പരീശൻ, നമ്മൾ മുമ്പ് യെശയ്യാവിന്റെ കാര്യം പറഞ്ഞ പോലെ അവനെ നോക്കിയില്ല, ചുറ്റുപാടുമുള്ളവരെ നോക്കി. ചുറ്റുപാടുമുള്ളവരെ നോക്കിയപ്പോൾ നോക്കടാ, ഒരു ചുങ്കക്കാരൻ വന്നു നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ആ പരീശന്റെ ധാർമ്മിക രോഷമൊക്കെ ഉണർന്നു. ദൈവമേ, ഞാൻ പിടിച്ചുപറിക്കാർ, ഇതുപോലുള്ള ചുങ്കക്കാർ, ഇങ്ങനെയുള്ളവനെ പോലെ അല്ലാത്തതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. വാഴ്ത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും നോട്ടമായിരുന്ന മേല ഈ ചുങ്കക്കാരന്റെ മേലും അവനേക്കാൾ എത്രയോ ഭേദം ഞാൻ എന്നുള്ള ഒരു നിലപാടിന്മേലാണ്. അതേസമയം ചുങ്കക്കാരൻ എന്ത് ചെയ്തു? ചുങ്കക്കാരൻ അവന് മറ്റൊരാളെ നോക്കാനില്ല. ഈ പരീശൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത് നിൽപ്പുണ്ട്. പക്ഷെ പരീശനെ നോക്കി, കണ്ടോ പരീശൻ കർത്താവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെയൊക്കെ പറയാമോ, ദൈവസഭയല്ലേ, എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ, ഇങ്ങനെയുള്ള പരാതിയൊന്നുമില്ല. ഈ പരീശൻ പറഞ്ഞതൊന്നും ചുങ്കക്കാരൻ കേട്ടുപോലുമില്ല. ചുങ്കക്കാരന്റെ നോട്ടം എങ്ങോട്ടായിരുന്നു? തന്നിലേക്ക് തന്നെ ആയിരുന്നു. അവിടെ നോക്കിയപ്പോൾ, അയ്യോ അയ്യോ, എനിക്കിവിടെ കാലുകുത്താൻ പോലും അർഹതയുള്ളവനല്ല. വലിയവനായ ദൈവത്തിന്റെ തേജസ് പ്രത്യക്ഷമാകുന്ന ഈ ആലയത്തിൽ പാപിയായ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും എന്നൊരു വിറയലോടെ അവൻ സ്വന്തം നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുന്നു, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറയുന്നു. ഓക്കെ, രണ്ടു പേർ സഭയിൽ വന്ന രണ്ടു പേർ. ഞാൻ ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇവരിൽ ആരെ കൊണ്ടായിരിക്കും ദൈവത്തിന് ഒരു സഭയെ പണിയാൻ കഴിയുന്നത്? ഒരു സഭയെ പണിയാൻ കഴിയുന്നത് ദൈവത്തിന് ഇവരിൽ ആരെ കൊണ്ടാണ്? പരീശന് തീർച്ചയായിട്ടും ഒത്തിരി വേദപരിജ്ഞാനമുണ്ട്. അവൻ ചെറുപ്പം മുതലേ ന്യായപ്രമാണം മുതലേ ഉരുക്കഴിച്ച് പഠിച്ചവനാണ്. അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു പ്രസംഗം നടത്തണ പ്രസംഗിക്കാനും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. നല്ല ഒരു നീതിയായിട്ടുള്ള ഒരു ജീവിതവും അവനുണ്ട്. പക്ഷെ പരീശനെ സഭ പണിയാനായിട്ട് ഉപയോഗിക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല. കാരണം ആരടുത്ത് വന്നാലും പരീശൻ നോക്കുമ്പോൾ ഇവന് അയ്യോ കഷ്ടം, ഇവന് അയ്യോ കഷ്ടം എന്നുള്ളൊരു നിലപാട്, താൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു നിലപാട്. ആ നുറുകപ്പെടുന്നതിന് മുമ്പുള്ള ഇയ്യോബിന്റെ ഒരു മനോഭാവമാണ് പരീശനുള്ളത്. എന്നാൽ ചുങ്കക്കാരനോ? ചുങ്കക്കാരന്റെ അടുത്തേക്ക് ആർക്കും വരാം. എത്ര കൂടിയ പാപിക്കും രക്ഷിക്കപ്പെട്ട് ചുങ്കക്കാരന്റെ സഭയത്തില്ല. ചുങ്കക്കാരൻ പറയും, അയ്യോ സഹോര, ആ വന്ന ആള് പറയും, ബ്രദറെ ഞാനൊരു കുഴപ്പക്കാരനായിരുന്നു. അപ്പം സഭ നടത്തുന്ന ചുങ്കക്കാരൻ പറയും, എന്റെ പൊന്ന് ബ്രദറെ, നിങ്ങളെക്കാളൊക്കെ 100 മടങ്ങ് കുഴപ്പക്കാരനായിരുന്നു ഞാൻ. ദൈവം എന്നെ സഹായിച്ചോണ്ടാ ഞാൻ ഇങ്ങനെ ആകുന്നു. നിങ്ങൾക്കും സാധ്യതയുണ്ട്. അയ്യോ, നിങ്ങൾ എന്നേക്കാൾ വളരെ ഭേദമാണ് എന്തുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ്. അയ്യോ അയ്യോ, പാവിയായി എന്നോട് കരുണയുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു സഭ പണിയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ് നമുക്ക് ഈ കർത്തൃമേശയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ എന്താ പറയുന്നത്? നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ ഒത്തിരി നീതി കൊണ്ടും ഒത്തിരി വേദപരിജ്ഞാനം കൊണ്ടുമല്ല സ്വപ്പണി, മറിച്ച് അതൊരേറ്റു പറച്ചിലാണ്. അയ്യോ എന്നെ കൊണ്ട് കഴിയില്ല, അത് കേവലം ഉള്ളിൽ തട്ടാതുള്ള ഏറ്റുപറച്ചിൽ കൊണ്ട് കാര്യമില്ല, ഉള്ളിൽ തട്ടണം. ഉള്ളിൽ എവിടെ വെച്ച് തട്ടും? ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷതയുടെ മുമ്പിൽ തട്ടും. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ജീവിതത്തിലേതെങ്കിലും ഒരു ഘട്ടത്തിൽ? അങ്ങനെയുള്ളവരെ കൊണ്ട് മാത്രമാണ്, അങ്ങനെയുള്ള ഒരു ചുങ്കക്കാരനെ കൊണ്ട്, അയ്യോ ഞാനാണ് പാപി, ഞാനാണ് പാപിയിലൊന്നാൾ. പൗലോസ് നല്ലയാളായിരുന്നു, വളരെ നല്ലയാളായിരുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ താൻ പറയുന്നത്, ന്യായപ്രമാണത്തിന്റെ നീതി വെച്ച് നോക്കിയാൽ ഞാൻ അനിഞ്ഞ, ബ്ലെയിംലെസ് എന്നാണ് അവിടെ പറയുന്നത്. ന്യായപ്രമാണത്തിന്റെ ഏത് നീതി വെച്ച് നോക്കിയാലും ഞാൻ ബ്ലെയിംലെസ്, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള പൗലോസ് ഇതാ ഒന്ന് തീമത്തിയോസിൽ ഒന്നാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വരുമ്പോ ദൈവത്തിന്റെ ഒരു തുടർ പ്രത്യക്ഷത തന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോ താൻ പറയുന്നു, അയ്യോ പാപികളിൽ, ആ പാപികളിൽ ഞാൻ ഒന്നാമേ. ഇവിടെ ഇത് ആ ചുങ്കക്കാരന്റെ ആ മനോഭാവത്തിലേക്ക് പൗലോസ് വരികയാണ് ചെയ്യുന്നത്. പൗലോസിന് വേദപരിജ്ഞാനം ഉണ്ടായിരുന്നു സഹോദര, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വേദപരിജ്ഞാനം ഉണ്ടായിപ്പോയി, ബൈബിളൊക്കെ അറിയാം, അത് നിന്റെ ഒരു കുറവല്ല. പക്ഷേ പൗലോസും നല്ല വേദപരിജ്ഞാനമുള്ള ആളായിരുന്നു, പക്ഷേ പൗലോസിനുണ്ടായതുപോലെ അങ്ങനെ ഒരു ഏറ്റുപറച്ചിലും ഒരു നുറുക്കവും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ വേദപരിജ്ഞാനവും ഒക്കെ സഭയെ പണിയാനായിട്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഒരു നുറുക്കമില്ലാതെ കേവലം വേദപരിജ്ഞാനവും കൊണ്ട് മാത്രം വന്നാൽ പരീശനെ പോലെ ദൈവം അവനെ മാറ്റി നിർത്തും. അവന്റെ അടുത്തേക്ക് ആരും വരാൻ ഒക്കുകയില്ല, അവന്റെ അടുത്തേക്ക് ഒരു പരിധി കഴിഞ്ഞ് ആർക്കും എടുക്കാൻ ഒക്കുകയില്ല. അവൻ അവന്റെ ചുറ്റും ഒരു വൃത്തം വരച്ചിരിക്കുക പരീശൻ. അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്, ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്, അതിക്രമിച്ച് കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടും. ചില ആളുകൾ അങ്ങനെ വലിയ വിശുദ്ധരാ, ആർക്കും എടുത്തു വരാൻ ഒക്കുകയില്ല. ഞാന് ബ്രദറെ 1983 സാക് ബ്രദർ ആദ്യം ഇവിടെ വന്ന് ഇത് നടത്തുമ്പോൾ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഞാനും CFC ഇരുന്നുകൊണ്ടും നമുക്കൊരു വഞ്ചനയുടെ ഭാഗത്ത് നിൽക്കാൻ കഴിയും. ഈ നല്ല കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് തന്നെയും നമുക്ക് ചിലതിൽ പുകഴ്ച ഉണ്ടാകാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതിന്റെയൊക്കെ ഒരു ആന്തരികമായ ഒരു കാര്യത്തിലാണ് യാഥാർത്ഥ്യം ഇരിക്കുന്നത്. ഇതൊരു രഹസ്യമാണ്, ഇതൊരു നിഗൂഢതയാണ്. രഹസ്യം തന്നെയാണ് പറഞ്ഞു തരാൻ നോക്കുന്നത്. ഞാൻ കഴിഞ്ഞ കുറെ സമയം കൊണ്ട് എനിക്കറിയാവുന്നതുപോലെയൊക്കെ ഈ രഹസ്യം പറഞ്ഞു തരാൻ നോക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ ഒരു വെളിപ്പാടായിട്ട് തരാതെ ഈ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, തലച്ചോറിൽ ഇത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ എന്നെ കർത്താവെ ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കണം. ഈ ആത്മീയതയുടെ ഇതിന്റെയൊക്കെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കണം. എനിക്ക് കേവലം ഇതിന്റെ ഒത്തിരി പുറമോടി പോരെ, ഇതൊരു സജീവമായ ഒരു കാര്യമായിട്ട് എനിക്ക് കിട്ടണം എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറഞ്ഞ് അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ കൊണ്ട് മാത്രമേ സഭ പണിയാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ ഇന്നിപ്പോൾ ഇതിലെ പങ്കാളികളാകുമ്പോൾ നമ്മളൊരു ഉടമ്പടി ചെയ്യുക. അന്ന് പഴയ നിയമകാലത്ത് ആളുകൾ ഉടമ്പടി ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുമായിരുന്നു, അവർ ഭക്ഷിച്ച് പാനം ചെയ്ത് ആണ് ആ ഉടമ്പടി അത് ഉറപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ, നമ്മളിപ്പോൾ അപ്പത്തിൽ നിന്നും വീഞ്ഞിൽ നിന്നും പങ്കാളികളാകുമ്പോൾ നമ്മൾ ഭക്ഷിച്ച് പാനം ചെയ്യുക. നമ്മൾ എന്താ കർത്താവിനോട് പറയുന്നത്? കർത്താവേ, നീ സഭ പണിയാനായിട്ട് വെച്ച ഈ ഒരു വ്യവസ്ഥയുണ്ടല്ലോ, നുറുക്കത്തിന്റെ ഈ വ്യവസ്ഥ, ആ വ്യവസ്ഥയ്ക്ക് ഞാൻ സർവാത്മനാ കീഴടങ്ങുന്നു. എന്നെ നുറുക്കിയതിനായിട്ട് സ്തോത്രം. എന്നെ നുറുക്കാൻ, ഇനിയും നുറുക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവ്. അങ്ങനെ നുറുക്കപ്പെടുമ്പോൾ എനിക്ക് മറ്റൊരാളെ നേരെ വിരൽ ചൂണ്ടാൻ വിരലുകളില്ല, ഞാൻ എനിക്ക് നേരെ മാത്രമേ വിരൽ ചൂണ്ടുകയുള്ളൂ. അതുകൊണ്ട് ആളുകൾക്ക് എന്റെ അടുത്തേക്ക് വരാൻ കഴിയും. അങ്ങനെ സഭ പണിയപ്പെടും. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ വരൂക്കാം. നമ്മളതേ തേജസ് നമ്മളൊന്ന് ഫ്രഷായിട്ടൊന്ന് കാണട്ടെ, ദൈവത്തെ ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് കാണട്ടെ. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഡിമാൻഡുകളില്ല, അവകാശങ്ങളില്ല, നമുക്ക് പരാതികളില്ല. കർത്താവെ, ആ തിരിയെ പോലെ ആരും കാണാതെ കത്തിപ്പോകാനും ഞാൻ തയ്യാറാണ്. ആ ഒരു ഉടമ്പടിയിൽ ഞാൻ ഒപ്പുവെക്കുകയാണ് ഈ കർത്തൃമേശയിലെ പങ്കാളിയാകുമ്പോൾ. കർത്താവെ, അങ്ങനെ ഒരാളെ കൊണ്ട് മാത്രമേ അവിടത്തേക്ക് സഭ പണിയാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ കേവലം ഒരു പ്രസ്ഥാനം, ഒരു സംഘടന കെട്ടിപ്പടുക്കുന്നവർ മാത്രമായിരിക്കുമല്ലോ കർത്താവെ. ദൈവമേ, യഥാർത്ഥ സഭയുടെ കുറിച്ചൊരു വെളിപ്പാട്, എങ്ങനെയാണ് സഭ പണിയപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു വെളിപ്പാട് ഞങ്ങൾക്ക് തരണേ കർത്താവെ. കർത്താവെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ജീവിതത്തില് നമ്മൾ പറഞ്ഞതുപോലെ 66-ാം അധ്യായത്തിൽ യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ 2-ാമത്തെ വർഷത്തിൽ ഓ ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ വിറയ്ക്കുന്നവരും അരിഷ്ടനും മനസ്സ് തകർന്നവരും യെശയ്യാവ് അത് വെറുതെ എഴുതുകയല്ല. തന്റെ ജീവിതത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 66 അധ്യായം കഴിഞ്ഞപ്പോഴാണ് താൻ അത് എഴുതുന്നത്. പക്ഷെ 6-ാമത്തെ അധ്യായത്തിൽ അതുപോലെ മനസ്സ് തകർന്നവനും വിറയ്ക്കുന്നവനും അരിഷ്ടനും എനിക്ക് അയ്യോ കഷ്ടമെന്ന് വിലപിക്കുന്നവനുമായി അവൻ ജീവിതത്തിലായിത്തീർന്നു. അങ്ങനെയായി തീർന്ന യെശയ്യാവ് തന്റെ ജീവിതത്തിന്റെ രഹസ്യം നമ്മളോട് പറയുന്നു. ഓ ദൈവവചനത്തിന് മുൻപാകെ വിറയ്ക്കുന്നവൻ, അരിഷ്ടൻ, മനസ്സ് തകർന്നവൻ, അങ്ങനെ ഒരുവനാണ് എനിക്ക് വേണ്ടി ഒരു ആലയം, ഒരു വിശ്രാമസ്ഥലം, ഒരു സഭ പണിയുന്നത് അവനെയാണ്. നമുക്ക് ഈ സഭയുടെ പണിയിൽ താല്പര്യമുണ്ടോ? കർത്താവിന്റെ സഹപണിക്കാരായിട്ട് നിൽക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ എന്നെ സഹായിക്കണേ എന്ന് നമുക്ക് പറയാം. നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ ഏൽപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 15 മുതൽ വായിക്കുന്നു. നിങ്ങൾ വിവേകികളിൽ നിന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ഒന്ന് കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ ഞാൻ കർത്താവിന്റെ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാനാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു, നാം നമ്മെ തന്നെ വിധിച്ചാൽ ഇരിക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്തൃമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അപ്പവും വീഞ്ഞും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഒരു വിശ്വാസ സ്നാനം സ്വീകരിച്ച എല്ലാവർക്കും പ്രാഗൽഭ്യത്തോടെ ഇതിലേക്ക് കരങ്ങൾ നീട്ടാം. ഇവിടെ പ്രാദേശിക സഭയില് വരുന്നവർ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രക്ഷയുടെ അനുഭവമുണ്ട്, നിങ്ങൾ അതിന്റെ ഒരു പരസ്യ സാക്ഷ്യമായിട്ട് കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചവരാണ്, ഇന്ന് കർത്താവിനോടൊരു പ്രാഗൽഭ്യമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ അർപ്പിച്ച ശേഷം നമുക്കിതിൽ ധൈര്യത്തോടെ കരങ്ങൾ നീട്ടാം. അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഇതിൽ പങ്കാളികളാകാതിരിക്കുക. അങ്ങനെയുള്ള എല്ലാവർക്കും പ്രാഗൽഭ്യത്തോടെ ഇതിൽ പങ്കാളികളാകാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൽ പങ്കാളികളാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ പെർഫെക്റ്റ് ആണോ പൂർണ്ണരാണോ എന്നുള്ളതല്ല, മറിച്ച് ആ ചുങ്കക്കാരനെ പോലെ അയ്യോ ഞാൻ പാപിയിൽ ഒന്നാമൻ, കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്നൊരു നിലവിളി ഉണ്ടെങ്കിൽ ഈ സഭയുടെ പണിയുടെ ഒരു പ്രതീകമായിട്ട് നമ്മൾ ഇന്ന് അനുഷ്ഠിക്കുന്ന ഈ ചടങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയും. ദൈവമാണ് സഭയെ പണിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ പോലുള്ള മനുഷ്യരെ കൊണ്ടാണ് അവിടുന്ന് അത് ചെയ്തെടുക്കുമ്പോൾ ദൈവത്തിന്റെ കരത്തിൽ ഒരു ഇണങ്ങിയ ആയുധമായിട്ട് നമുക്ക് ഇരിക്കണമെങ്കിൽ മുറുങ്ങിയാൽ മാത്രമേ ദൈവത്തിന് അത് കഴിയുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം.